Mixer, Mary Madam, 21.02.
ഗുഡ് മോർണിംഗ് മേരി മാതാ. പുഞ്ചിരിയും മൗനവും രണ്ടും വളരെ ശക്തമായ ഉപകരണങ്ങളാണ്. ഒരു പുഞ്ചിരി പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. നിശബ്ദത പല പ്രശ്നങ്ങളും ഒഴിവാക്കും. നിറഞ്ഞ പുഞ്ചിരിയോടെ ഏറെ പ്രതീക്ഷകൾ നിറഞ്ഞ ഈ പുലരെ നമുക്ക് വരവേൽക്കാം. ദിസ് ഇസ് മീ ആർ ജെ ഏഞ്ചൽ. യു ആർ ലിസ്ണിംഗ് ടു യുവർ ഫേവറേറ്റ് ചാനൽ ബീറ്റ്സ് അറ്റ് മേരി മാതാ 21.02. പ്രിയ കൂട്ടുകാരെ, കീഴടക്കാൻ പുതിയ ചക്രവാളങ്ങളും സ്വപ്നം കാണാൻ പുതിയ പ്രതീക്ഷകളും നിറഞ്ഞ പുതിയൊരു അധ്യയന വർഷം കൂടി നമ്മുടെ മുൻപിൽ എത്തിയിരിക്കുന്നു. നല്ല ചിന്തകൾ കൊണ്ട് സമ്പുഷ്ടമാകട്ടെ നമ്മുടെ ഓരോ ദിനവും. ഈ സുദിനത്തിൽ നന്മയുടെ ചിന്തകൾ പങ്കുവെക്കാനായി പുലർകാലം സെഗ്മെന്റിൽ നമ്മോടൊപ്പം ജെന്ന ജോസഫ്. യു ആർ ലിസ്ണിംഗ് ടു യുവർ ഫേവറേറ്റ് ചാനൽ ബീറ്റ്സ് അറ്റ് മേരി മാതാ 21.02. വേഗം വരണേ, പറയാനുള്ളതാ.
പുലർക്കാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും ഓൺലൈൻ ക്ലാസിന്റെ തിരക്കിലായിരിക്കുമല്ലോ. കൊറോണ എന്ന കൊച്ചു വില്ലൻ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയല്ലേ. ആളുകൾ തമ്മിൽ അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക, വ്യക്തിശുചിത്വം പാലിക്കുക തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം വന്ന ഒരു കാലമാണിത്. അകലം പാലിക്കുക എന്നതാണ് കൊറോണ വൈറസ് മാനവരാശിക്ക് നൽകുന്ന വലിയ നിർദ്ദേശം. ഇത് നമ്മുടെ സാമൂഹിക ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും വിള്ളലുകൾ തീർക്കുന്നു. പരസ്പരം കാണാതെ ഉരിയാടാതെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ മുൻപിലിരുന്നു കൊണ്ട് ഈ പാഠഭാഗം ഹൃദ്യസ്ഥമാക്കുന്ന ഒരു തലമുറയ്ക്ക് ഊഷ്മളമാകേണ്ട സ്നേഹബന്ധങ്ങളാണ് ഇല്ലാതായത്. സാങ്കേതിക വിദ്യയെ ഗുണദോഷങ്ങൾ തിരിച്ചറിഞ്ഞ് അറിഞ്ഞുപയോഗിക്കണം. കാലമിനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിനും പൂ വരും എന്ന ശുഭ പ്രതീക്ഷയോടെ നന്ദി,
നമസ്കാരം. ജീവിതത്തിലെ ശൂന്യതകളെ നിറയ്ക്കാൻ വിജ്ഞാനവും ഉല്ലാസവും പകരുന്ന എഴുത്തുകാരുടെ കൃതികളുടെ വായനയോളം പോകുന്ന ഒരു വിനോദവുമില്ല. വായന എന്നാൽ അറിവിൻ്റെ ഒരു അത്ഭുത ലോകമാണ്. പുസ്തകങ്ങളാണ് ആ ലോകത്തേക്കുള്ള നമ്മുടെ വഴികാട്ടി. ഇന്നത്തെ പുസ്തക പരിചയ സെഗ്മെന്റിൽ യുവതലമുറയ്ക്ക് വളരെയധികം പ്രചോദനമായി തീർന്ന ഒരു പുസ്തകം നമുക്കായി പരിചയപ്പെടുത്തുന്നു നമ്മുടെ സ്വന്തം ദിയ മരിയ ജേക്കബ്. നോ യു ലിസ്ണിംഗ് ടു യുവർ ഫേവറേറ്റ് ചാനൽ ബീറ്റ്സ് അറ്റ് മേരി മാതാ 21.02. വേഗം വരണേ, പറയാനുള്ളതാ.
ബീറ്റ്സ് അറ്റ് മേരി
ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ജനങ്ങളെ പ്രചോദിപ്പിച്ച, ഇന്ത്യയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച, സമാനതകളില്ലാത്ത വ്യക്തികളുടെ ഒരാളായിരുന്നു നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം. തികച്ചും സാധാരണ കുടുംബത്തിൽ നിന്ന് ഉയർന്നു വന്ന് ഇന്ത്യയെ ശാസ്ത്രലോകത്തിന് നെറുകയിലെത്തിക്കുകയും പിന്നീട് രാഷ്ട്രപതിയാവുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ പ്രചോദനാത്മക ജീവചരിത്രമാണ് അഗ്നിച്ചിറകുകൾ. 1931 രാമേശ്വരത്തെ ഒരു സാധാരണ വള്ളക്കാരന് ജനിച്ച ആസാദ് എന്ന കുട്ടി APJ അബ്ദുൽ കലാം എന്ന ഭാരതരത്നമായതിന് പിന്നിൽ സ്ഥിരോത്സാഹത്തിൻ്റെയും കറയറ്റ ദൈവവിശ്വാസത്തിൻ്റെയും അമ്പരിപ്പിക്കുന്ന ലാളിത്യത്തിൻ്റെതുമായ കഥയുണ്ട്. അരുൺ തിവാരി എന്ന കൂട്ടുകാരന് പറഞ്ഞുകൊടുത്ത ആ കഥയ്ക്ക് തിവാരി അക്ഷരരൂപം കൊടുത്തപ്പോൾ പിറന്നതാണ് അഗ്നിച്ചിറകുകൾ. സുതാര്യതയാണ് അഗ്നിച്ചിറകുകളുടെ മുഖലക്ഷണം.
Welcome back, my dears. You are listening to your favorite channel, Beats at Mary Mada 21.02. Music is a magic key. We can open all the closed art with this key. Priya Kootukare, June 21, World Music Day. 1982, ഫ്രാൻസിലാണ് ഇത് ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. മ്യൂസിക് ഇൻസ്ട്രുമെൻസിൻ്റെ ചിത്രങ്ങൾ വരച്ചും പാട്ട് കോമ്പറ്റീഷൻസ് ഒക്കെ നടത്തിയും നമ്മുടെ സ്കൂളിൽ ഇതങ്ങ് ഭംഗിയായി ആഘോഷിച്ചു. പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. എനിക്ക് പാട്ട് കേൾക്കാനും പാട്ട് പാടാനും ഒക്കെ വളരെ ഇഷ്ടമാണ്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? എന്നാൽ ഇപ്പോൾ സിനി സോളോ സെഗ്മെൻറ്റിൽ ഇന്ന് നമ്മോടൊപ്പം കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻതാടികൾ എന്ന ചലച്ചിത്രത്തിൽ കേസ് ചിത്രം ആലപിച്ച കണ്ണാൻ തുമ്പി പോരാമോ എന്ന ഗാനവുമായി നമ്മുടെ കൊച്ചു കൂട്ടുകാരി എലൈൻ ജോൺ. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് മീ RJ ഏഞ്ചൽ. യു ആർ ലിസ്ണിംഗ് ടു യുവർ ഫേവറേറ്റ് ചാനൽ ബീറ്റ്സ് അറ്റ് മേരിമാത 21.02. വേഗം വരണേ, പറയാനുള്ളതാ.
തിത്തേ തിത്തേ നൃത്തം വെക്കും പൂന്തെങ്ങൾ മുത്തം വെക്കാനെത്തുന്നുണ്ട് പല്ലക്കിൽ എന്റെ തുള്ളാത്തോ വായി വാവാച്ചി തുമ്പക്കൂടങ്ങളിൽ തുള്ളി കളിക്കുന്ന കുഞ്ഞിടം പാട്ടിന്റെ കൂട്ടുകാരി മിന്നിച്ചിറങ്ങുന്ന പൊണ്ണെങ്കിലേക്ക് നിന്നേറെ ഇഷ്ടം ചിങ്ങിരി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞേ കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലോ എന്നുള്ള പൂക്കാലം കളി
Welcome back, my dears. You are listening to your favorite channel, Beats at Mary Mother 21.02. നമ്മളെല്ലാം ഇന്നൊരു ഡിജിറ്റൽ യുഗത്തിലാണല്ലോ. ഇന്ന് മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരാൾ പോലുമില്ല. ഈ മൊബൈൽ ഫോണിന് ഒരുപാട് നന്മകളും അതേപോലെ തന്നെ ഒരുപാട് തിന്മകളുമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനാകാത്ത ഈ ഫ്രണ്ടിനെ എങ്ങനെ വിവേകത്തോടെ നമുക്ക് ചേർത്ത് നിർത്താം? ഇത് വലിയൊരു ചോദ്യമാണല്ലേ. ഇന്ന് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്. പലപ്പോഴും അതിനുള്ളിലെ കെണികളെ കുട്ടികളായി നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. സൈബർ രംഗത്തെ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളെ എങ്ങനെ കണ്ടെത്താമെന്നും അതിൽ നിന്നും എങ്ങനെ മോചനം നേടാമെന്നും നമ്മോട് സംസാരിക്കാനായി ഇന്ന് ഇന്റർവ്യൂ സെഗ്മെന്റിൽ നമ്മോടൊപ്പം കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസർ രാജേഷ് മണിമലി സാറാണ് ഉള്ളത്. ചോദ്യങ്ങളുമായി നമ്മുടെ കൊച്ചു മെടുക്കി പാർവതി സനിലും. ദിസ് ഇസ് മീ ആർ ജെ ഏഞ്ചൽ. യു ആർ ലിസ്ണിംഗ് ടു യുവർ ഫേവറേറ്റ് ചാനൽ ബീറ്റ്സ് അറ്റ് മേരി മദർ 21.02. വേഗം വരണേ, പറയാനുള്ളതാ.
സൈബർ രംഗത്തെ ചതിക്കുഴികളെ കുറിച്ചും അതുപോലെ മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ദുരുപയോഗങ്ങളെ കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുവാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസർ രാജേഷ് മണിമല സാർ ആണ്. സാർ, ബീറ്റ്സ് അറ്റ് മേരിമല 21.02 സ്വാഗതം. സാർ, പ്ലീസ്. ഈ ആധുനിക കാലഘട്ടത്തിൽ സൈബർ കുറ്റകൃത്യങ്ങൾ കൂടി വരികയാണല്ലോ, സൈബർ രംഗത്തെ ചതിക്കുഴികളിൽ നിന്നും എങ്ങനെ നമുക്ക് രക്ഷ നേടാം?
അതെ, സൈബർ രംഗത്ത് കുറ്റവാളികളും കുറ്റകൃത്യങ്ങളും ഏറി വരികയാണ്. ഇതിനകത്ത് ഇരകളായിത്തീരുന്നത് നിരപരാധികളും നിഷ്കളങ്കരുമാണ്. അപ്പോൾ തീർച്ചയായും ഈ സൈബർ രംഗത്ത് ഉള്ള ചതിക്കുഴികൾ നമ്മൾ ബോധവാന്മാരാകുകയും അതിനെ ധൈര്യപൂർവ്വം തന്ത്രപൂർവ്വം നേരിടുക എന്ന് മാത്രമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴി. അതായത്, സാധാരണയായി നമ്മൾ ഇതെന്താണെന്ന് മനസ്സിലാക്കുക, എന്താണ് സൈബർ ലോകം എന്ന് മനസ്സിലാക്കുക. സൈബർ ലോകം എന്ന് പറയുമ്പോൾ ഒരു സാങ്കല്പിക ലോകം തന്നെയാണ്. നമ്മൾ ഈ സ്വർഗം നരകം എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്കറിയത്തില്ലാത്ത ഒരു ഇരുളു നിറഞ്ഞ സ്ഥലം, അവിടെ മുഖംമൂടി അണിഞ്ഞ കുറേ ആൾക്കാർ നമ്മളോട് സംവദിക്കുന്നു. ഇതാണ് സൈബർ ലോകം എന്ന് പറയാം. അപ്പോൾ തീർച്ചയായും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഇത് കൈകാര്യം ചെയ്തെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് വളരെ അപകടം ഉണ്ടാകും എന്നുള്ള കാര്യം മനസ്സിലാക്കുക.
ഇപ്പോഴത്തെ ഓൺലൈൻ പഠന സംവിധാനം മൂലം കുട്ടികളിൽ സൈബർ കുറ്റകൃത്യങ്ങൾ കൂടാൻ ഇടയുണ്ടോ?
ഒരു കാലത്ത് ഞാനൊക്കെ കുട്ടികളോട് മൊബൈൽ ഫോൺ കളിക്കരുത് എന്ന് പറയുമായിരുന്നു. കാരണം മൊബൈൽ ഫോൺ കളിക്കുമ്പോൾ അവന് ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ അവൻ്റെ ഭാവനയെ വളർത്താനുള്ള പല കഴിവുകളും നഷ്ടപ്പെട്ടു പോവുകയാണ്. പകരം നമ്മൾ അവർ ഒരു വിഷ്വലായിട്ട് നിൽക്കുന്ന അവൻ്റെ കയ്യിരിക്കുന്ന ഒരു ഡിവൈസ് മാത്രം നോക്കിക്കൊണ്ട് അവൻ ആ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ അതുകൊണ്ട് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ഈ ഭാവനയെ എക്സ്പാൻഡ് ചെയ്യാൻ അല്ലെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു ഒരു എബിലിറ്റി നഷ്ടപ്പെട്ടു പോവുക ഇപ്പോഴത്തെ കുട്ടികൾക്ക്. തന്നെയുമല്ല, ഇവർ കുട്ടികൾ സാധാരണ കൂടുതലും ഗെയിംസ് കളിക്കാനാണ് ഉപയോഗിക്കുക. ഗെയിംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അഡിക്ഷൻ, അതായത് നമ്മുടെ ആസക്തികളിൽ നമ്പർ വൺ നിൽക്കുന്നത് മദ്യമല്ല മയക്കുമരുന്നല്ല, മൊബൈൽ ഫോൺ ഗെയിമാണെന്നാണ് പുതിയ പഠനം. മാതാപിതാക്കൾ തീർച്ചയായും ഈ കുട്ടികൾ കളിക്കുന്ന ഗെയിം ഏതാണെന്ന് ഒന്ന് മനസ്സിലാക്കണം, നോക്കേണ്ടതാണ്, അവരുടെ ഫോൺ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. അതായത് ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, കമ്പ്യൂട്ടറിൽ കളിക്കുന്നൊരു കളിയുണ്ട് GTA Vice City എന്നൊരു കളിയുണ്ട്. ആ കളിയെന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഒരു ടാർഗറ്റിന് വേണ്ടി ആരുടെയോ നിർദ്ദേശം അനുസരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അവൻ അടിക്കുമ്പോൾ കൂടുതൽ പൈസ, കാലടിക്കുമ്പോൾ കൂടുതൽ പൈസ, കൊല്ലുമ്പോൾ കൂടുതൽ പൈസ. അപ്പം ഇങ്ങനെ കളിച്ച് സ്ഥിരമായി കളിച്ച് വരുന്ന കുട്ടിയുടെ ബ്രെയിൻ അല്ലെങ്കിൽ അവൻ മനസ്സ് എങ്ങനെയായി തീരുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായും കുട്ടികളെ മൊബൈൽ ഫോൺ പരിമിതപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ പുസ്തകങ്ങളൊക്കെ വായിക്കാനുള്ള ഒരു ശ്രമം നടത്തേണ്ടതാണ്. അങ്ങനെ നടത്തുമ്പോഴാണ് അവൻ ഈ പുസ്തകങ്ങളിലൂടെ അവൻ സ്വന്തമായി അവൻ്റെ ലോകം, അപ്പോൾ ഒരു കഥ വായിക്കുമ്പോൾ ആ കഥയിലൂടെ അവൻ സഞ്ചരിക്കുന്നു, അവൻ അവൻ്റേതായ ഒരു ഭാവനയിൽ കാണുന്നു. അപ്പോൾ അതൊക്കെ വളരെ ഗുണകരമായിരിക്കും. അപ്പം ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് തീർച്ചയായും ഗുണം അതുപോലെ തന്നെ ദോഷവും നന്നായിട്ട് നൽകുന്നുണ്ട്. ഒരു കഥ തന്നെ കേട്ടില്ലേ, ഒരു കുട്ടി മിടുക്കനായിരുന്നു, അവൻ്റെ ഒരു ഉണ്ണിയെന്നായിരുന്നു, അവൻ പഠിക്കാൻ ബഹുമിടുക്കനായിരുന്നു, അവനെല്ലാം ആടുമായിരുന്നു, പാടുമായിരുന്നു, എല്ലാ ചിത്രം വരയ്ക്കുമായിരുന്നു. ഒരിക്കൽ അവൻ്റെ അമ്മാവൻ കൊണ്ടുവന്ന് അവൻ്റെ മൊബൈൽ ഫോൺ സമ്മാനമായി കൊടുത്തു, കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞൊരു ചെറിയ കഥ. ആ കഥയ്ക്കകത്തൊക്കെ ചെറിയ കഥയാണെങ്കിലും അതിനകത്ത് കുറേ സാരാംശങ്ങളുണ്ട്.
കുട്ടികളിൽ ലഹരിയുടെ ഉപയോഗം കൂടി വരുന്നതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്?
ആ കുട്ടികളിൽ ലഹരിയുടെ ഉപയോഗം കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. തീർച്ചയായും അതിന് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ കൂട്ടുകെട്ടുകളാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ശ്രദ്ധയില്ലായ്മ, ആ കുട്ടി എന്ത് ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കപ്പെടാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ കുട്ടിയെ ശ്രദ്ധിക്കാൻ മേലാത്ത അച്ഛനും അമ്മയും ജോലിക്കാരാവും, അവൻ കുട്ടിയെ ശ്രദ്ധിക്കുന്നില്ല, കുട്ടിക്ക് അവനൊരു കെയർ കിട്ടുന്നില്ല എന്ന് വരുമ്പോൾ അവൻ എവിടെ നിന്ന് സ്നേഹം കിട്ടാൻ വേണ്ടി എവിടെ നിന്ന് കമ്പനി അടിക്കാൻ വേണ്ടി ഒരു ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ ഉള്ളവർക്ക് കിട്ടുന്ന ചിലപ്പോൾ ഒരു മോശം കമ്പനി, ചിലപ്പോൾ അവൻ്റെ ധൈര്യം കാണിക്കുന്നതിനോ അല്ലെങ്കിൽ അപകർഷതാബോധം മറയ്ക്കാനോ അല്ലെങ്കിൽ അപ്പനും അമ്മനെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു അപകർഷതാബോധം കൊണ്ടായിരിക്കും ചിലപ്പം ഇതിലേക്ക് തിരിയുന്നത്. അതിലേക്ക് വഴിവിട്ടാൻ ഇഷ്ടംപോലെ ആൾക്കാരിങ്ങനെ കഴുകിന് കണ്ണുകളായി നമ്മുടെ സമൂഹത്തിൽ നോക്കിയിരിപ്പുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളെ വളരെ മോശമാക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ ഇത് ഭയങ്കര ഒരു സോഷ്യൽ മാലഡിയാണ്. അപ്പോൾ ഇത് കണ്ടെത്താൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, എന്നാലും ഇതിൻ്റെ സോഴ്സുകൾ ഈ എല്ലാവരും ഹൈഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ഒരു വീട്ടിലെ കുട്ടി മയക്കുമരുന്ന് അടിക്കുന്നു എന്ന് അച്ഛനും അമ്മയും അറിഞ്ഞാൽ അവർ ചെയ്യുന്നു പറഞ്ഞാൽ അത് പുറമേ പറയാനല്ല, തീർച്ചയായും ആ കുട്ടിയെയും ആ കുട്ടിയുടെ സ്വഭാവത്തെയും ഒളിച്ചു വെക്കാനാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇത് കണ്ടെത്താൻ വിശാലം പാടുണ്ട്.
മൊബൈൽ ഫോണിനോടും ഇൻ്റർനെറ്റ് സംവിധാനത്തോടും ലഹരിയോടും എല്ലാമുള്ള കുട്ടികളുടെ അമിതമായ താല്പര്യം അവരുടെ പഠനത്തെ എങ്ങനെ ബാധിക്കുന്നു? അത് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും?
കുട്ടികൾ അവരുടെ പ്രായത്തിൻ്റെ, കാരണം അവർ ചെറുപ്രായമാണ്, പക്വമല്ലാത്ത ഒരു പ്രായം, അതുകൊണ്ടാണ് ടീനേജേഴ്സ് ആണ് നമ്മുടെ ഈ കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നതെന്നൊരു പഠനം തെളിയിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അറിവില്ലായ്മയാകാം, അല്ലെങ്കിൽ അതിന് ഒരു സ്ഥാനത്തുള്ള അമിതമായ അഭിനിവേശമാവാം, മൊബൈൽ ഫോണിനോടോ ഇൻ്റർനെറ്റ് സംവിധാനം ലഹരി ഇതൊക്കെ അവർക്ക് ഈ അറിവിൽ അറിയാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ അവൻ്റെ അറിയാനുള്ള ആഗ്രഹമാണ് ഇവനെ ഇതിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ഇത് എന്ന് പറയുമ്പോൾ ഇത് ഇവരെ ഓവറായിട്ട് ഇവരെ അവിടെ അഡിക്ഷനായി പോകുന്നു. അഡിക്ഷനായി പോയി കഴിയുമ്പോൾ ഇവർ സ്ഥിരമായി മൊബൈൽ ഫോൺ കൈ കളിച്ചുകൊണ്ടിരിക്കുക, സ്ഥിരമായി ലഹരി ഉപയോഗിക്കുക. അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ മറ്റാരോടുമായിട്ടും സമൂഹത്തോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ അവർ തന്നിലേക്ക് തന്നെ കൊതുങ്ങുന്നു. അങ്ങനെ വരുമ്പോൾ അവർ വിഷാദരോഗം ഉണ്ടാകുന്നു. മിക്കവാറും വിഷാദരോഗത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് മിക്കവാറും ആത്മഹത്യയാകും. അപ്പോൾ തീർച്ചയായും നമ്മൾ ഇത്തരം കുട്ടികളെ അവർ വളരെ ബോധവൽക്കരിക്കണം, കൗൺസില് ചെയ്യിക്കണം. കൗൺസില് ചെയ്യിച്ച് അവരെ നമ്മുടെ സമൂഹത്തിൻ്റെ നേരായ പാതയിലേക്ക് എത്തിക്കണം. അപ്പോൾ കാരണം നമ്മുടെ നാളത്തെ സമൂഹത്തിന് ചക്രം തിരിക്കേണ്ടത് ഇപ്പോഴത്തെ യുവതലമുറയാണ്. അപ്പോൾ തീർച്ചയായും അവരെ നല്ല രീതിയിൽ കൗൺസിൽ ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. അവർ വളർന്നു വരട്ടെ, നന്നായി വരട്ടെ, നാളെ ഒരു ഭാവിയിലേക്ക് കണ്ണ് നോക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടികളെ നമുക്ക് കഴിയാവുന്ന രീതിയിൽ നമ്മൾ വളർത്തിക്കൊണ്ട് വരിക. എല്ലാവർക്കും ആശംസകൾ, നന്ദി, നമസ്കാരം.
Welcome back, my dear friends. Now you are listening to your favorite channel, Beats and Mary Mada, 21.02. Flying Singh, adava Milka Singh, ഇന്ത്യയെ തന്റെ കായിക ബലത്താൽ ലോകത്തിന്റെ മുമ്പിലെത്തിച്ച് മഹത്വത്തി. കൊറോണ എന്ന കുഞ്ഞൻ വൈറസിനാൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ ദിവസങ്ങളിൽ നാം പത്രങ്ങളിൽ വായിച്ചറിഞ്ഞ വലിയൊരു വാർത്തയാണിത്. നൗ ഇറ്റ്സ് ടൈം ഫോർ അവർ ന്യൂസ് സെഗ്മെന്റ്. ഇന്നത്തെ വാർത്താ നേരത്തിൽ പോയി വായ കാഴ്ചകളുമായി നമ്മളോടൊപ്പം നസ്ഫിൻ ഫാത്തിമയും ലഷികേഷ് യസും. ഇറ്റ്സ് മീ ആർജിസഭ രാജേഷ് ആൻഡ് യു ആർ ലിസ്ണിംഗ് ബീറ്റ്സ് ആൻഡ് മേരി മദർ 21.02. സ്റ്റേ ട്യൂൺഡ്.
ബീറ്റ്സ് ആൻഡ് മേരി മദർ 21.02.
നമസ്കാരം. ബീറ്റ്സ് ആൻഡ് മേരി മദർ 21.02 വാർത്താജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2021 ജൂൺ 26, കൊല്ലവർഷം 1196, മിഥുനം 12. വാർത്തകൾ വായിക്കുന്നത് നസ്മിൻ ഫാത്തിമ ആൻഡ് ഋഷികേഷസ്. പ്രധാന വാർത്തകൾ. എല്ലാവർക്കും സൗജന്യ വാക്സിൻ, കേരളത്തിൽ നടപ്പായില്ല. അടുത്ത 2 മാസം ദിവസം 1 കോടി വാക്സിൻ. KSRTCയുടെ 400 LNG ബസ്സുകൾ അടുത്ത വർഷം, മന്ത്രി. ആരാധനാലയങ്ങൾ തുറക്കും, കോളേജ് വിദ്യാർത്ഥികൾക്ക് വേഗത്തിൽ വാക്സിൻ. വാർത്തകൾ വിശദമായി. എല്ലാവർക്കും സൗജന്യ വാക്സിൻ, കേരളത്തിൽ നടപ്പായില്ല. തിരുവനന്തപുരം. രാജ്യത്ത് 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഇന്നലെ മുതൽ കേന്ദ്രം സൗജന്യമായി വാക്സിൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും കേരളത്തിൽ നടപ്പായില്ല. വിതരണം സംബന്ധിച്ച കൃത്യമായ മാർഗനിർദ്ദേശം ലഭിക്കാത്തതാണ് കാരണം. ഇതേക്കുറിച്ച് ഇന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുമെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 18 വയസ്സിന് മുകളിലുള്ളവർക്കെല്ലാം ഇന്നലെ മുതൽ സൗജന്യ വാക്സിൻ ലഭിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. അടുത്ത 2 മാസം ദിവസം 1 കോടി വാക്സിൻ, ന്യൂഡൽഹി. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പ്രതിദിനം 1 കോടി ഡോസ് വാക്സിൻ രാജ്യത്ത് വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നു. വാക്സിൻ നയത്തിൽ വരുത്തിയ മാറ്റപ്രകാരം കേന്ദ്രീകൃത വാക്സിൻ വിതരണ രീതി ഇന്നലെ ആരംഭിച്ചു. ഇന്നലെ 81 ലക്ഷത്തോളം ഡോസ് നൽകിയതായി ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. കേന്ദ്ര സർക്കാർ 75% ഡോസ് വാങ്ങി സംസ്ഥാനങ്ങൾക്ക് നൽകും. സ്വകാര്യ മേഖല 25% നൽകും. സ്വകാര്യ ആശുപത്രികളിൽ വാക്സിൻ വിലയ്ക്ക് പുറമെ 150 രൂപ സർവീസ് ചാർജ് വാങ്ങാം. കോവിഷീൽഡിന് 780 രൂപ, കോവാക്സിൻ 1410 രൂപ, സ്പുട്നിക് വി 1145 രൂപ എന്നിങ്ങനെ പരമാവധി ഈടാക്കാവൂവെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധനും അറിയിച്ചിരുന്നു. KSRTCയുടെ 400 LNG ബസ്സുകൾ അടുത്ത വർഷം, മന്ത്രി. തിരുവനന്തപുരം. പരീക്ഷണം വിജയിച്ചാൽ അടുത്ത വർഷം KSRTC 400 LNG ബസ്സുകൾ പുറത്തിറക്കുമെന്ന് മന്ത്രി ആന്റണി രാജു. അന്തരീക്ഷ മലിനീകരണം ഒഴിവാക്കി ചെലവ് കുറച്ച് സർവീസ് നടത്താനാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ആരാധനാലയങ്ങൾ തുറക്കും, കോളേജ് വിദ്യാർത്ഥികൾക്ക് വേഗത്തിൽ വാക്സിൻ. തിരുവനന്തപുരം. സംസ്ഥാനത്തെ ആരാധനാലയങ്ങൾ നിയന്ത്രണങ്ങൾ പാലിച്ച് തുറക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16% താഴെയുള്ള പ്രദേശങ്ങളിലെ ആരാധനാലയങ്ങളാണ് തുറക്കുക. ഒരേ സമയം 15 പേർക്ക് മാത്രമേ പ്രവേശനത്തിന് അനുമതിയുണ്ടാകൂ. നിലവിലെ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ 1 ആഴ്ച കൂടി തുടരും. TPR 24 മുകളിലുള്ള പ്രദേശങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണം ഏർപ്പെടുത്തും. ഇപ്പോൾ TPR 30 മുകളിലുള്ള പ്രദേശങ്ങളിലാണ് കടുത്ത നിയന്ത്രണമുള്ളത്.
ഇതവും വിവേകപൂർവവുമായ തീരുമാനം. 12-ാം ക്ലാസ് മൂല്യനിർണയത്തിൽ സുപ്രീംകോടതി. ന്യൂഡൽഹി. 12-ാം ക്ലാസ് പരീക്ഷകൾ റദ്ദാക്കിയ CBSE ബോർഡുകളുടെ തീരുമാനത്തിൽ ഇടപെടില്ല എന്ന് സുപ്രീംകോടതി. തീരുമാനത്തിനെതിരെ സമർപ്പിക്കപ്പെട്ട ഹർജികൾ ജസ്റ്റിസ് AM കാൽവിൽഗർ, ദിനേശ് മഹേശ്വരി എന്നിവരടങ്ങിയ അവധിക്കാല ബെഞ്ച് തള്ളി. പരീക്ഷകൾ റദ്ദാക്കിയത് വിവേകമുള്ള തീരുമാനമാണെന്ന് കോടതി നിരീക്ഷിച്ചു. 20 ലക്ഷം വിദ്യാർത്ഥികളുടെ ക്ഷേമം സംരക്ഷിക്കാനാണ് തീരുമാനമെടുത്തതെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. കോപ്പയിൽ അർജന്റീനയ്ക്ക് 2-ാം ജയം. പാരഗ്വായെ വീഴ്ത്തി ക്വാർട്ടർ ഉറപ്പിച്ചു. ബ്രസീലിയ കോപ്പ അമേരിക്ക ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിൽ ചിലേക്ക് പിന്നാലെ ക്വാർട്ടർ ഫൈനൽ ഉറപ്പാക്കി അർജന്റീന. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ പാരഗ്വായെ തോൽപ്പിച്ചാണ് അർജന്റീന നോക്കൗട്ട് ഉറപ്പാക്കിയത്. പൊഴുതി കളിച്ച പാരഗ്വായ്ക്കെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അർജന്റീനയുടെ ജയം. 10th minute അലക്സാന്ദ്രോ ഗോമസാണ് മത്സരഫലം നിർണയിച്ച ഗോൾ നേടിയത്. കഴിഞ്ഞ മത്സരത്തിൽ യുറഗ്വായെയും ഇതേ സ്കോറിൽ അർജന്റീന തോൽപ്പിച്ചിരുന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.
വെൽക്കം ബാക്ക് മൈ ഡിയർ ഫ്രണ്ട്സ്. മാതാപിതാക്കൾ ഭൂമിയിലെ നമ്മുടെ കാണപ്പെട്ട ദൈവങ്ങൾ. അവരുടെ കരുതല, സ്നേഹം, കരുത്തു നൽകുന്ന പിന്തുണയുമാണ് നമ്മുടെ ജീവിത വിജയത്തിന് ആധാരം. അവരുടെ സ്നേഹം നമുക്ക് നമ്മുടെ വാക്കുകൾക്ക് അതീതമാണ്. Here comes our friend Tisa Subin to recite a poem, actually a real tribute to our loving parents. Let's enjoy. It's me, RJ Sabala Rajesh, and you are listening Beats at Meri Mada 21.02. Vegam varane parayanulada
Beats at Meri Mada 21.02.
വൈലോപ്പള്ളി ശ്രീധര മേനോൻ്റെ മാമ്പഴം എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാനിവിടെ ആലപിക്കുന്നത്. അങ്കണ തൈമാവിൽ നിൻ നാദ്യത്തെ പഴം വീഴുകേ, അമ്മതൻ നേത്രത്തിൽ നിൻ മുതിർന്നു ചൂടു കണ്ണീർ, നാലു മാസത്തിൻ മുൻപിലേറെ നാൾ കോരിച്ചിട്ടി, ബാലമാഗന്ധം പൂവി തുണ്ടികൾ ഉരിയവേ, അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ചപ്പോൾ, അമ്മലാർ ചണ്ടും നോടി ചാകളാതി ചാടൂത്തെത്തി, ചോടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ, ഓടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നേനി, മാങ്കണി വീഴും നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ, പൂമ്പൂല തല്ലുന്നതു തല്ലുകൊള്ളാനീട്ടല്ലേ, പൈതലിൻ ഭാവം മാറി വതനാമ്പൂജം വാടി, കൈതവം കാണാ കണ്ണു കണ്ണുനീർ തടാകമായി, മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുകില്ലെന്നവൻ, മൺപേഴും മറർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ, വക്കുകൾ കൂട്ടിച്ചൊല്ല വയ്യാത്ത കിടാങ്ങളെ, ദുഃഖദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ, തുങ്കമാമിനച്ചുടാൽ തൈമാവിൽ മരതക, കിങ്ങിണി സൗദന്തിക സ്വർണമായി തീരും മുൻപേ, മാങ്കണി വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ, പൂങ്കുയിൽ കൂടും വിട്ടു പരലോകത്തെ പുകി.
വെൽക്കം ബാക്ക് മൈ ഡിയേഴ്സ്. നൗ യു ആർ ലിസണിംഗ് ടു യുവർ ഫേവറേറ്റ് ചാനൽ ബീറ്റ്സ് അറ്റ് മേരി മാത 21.02. സാമ്രാജ്യത്തിന് അധിപനല്ലായിരുന്നെങ്കിൽ ഒരു ഗ്രന്ഥശാല സൂക്ഷിപ്പുകാരനായിരിക്കാനാണ് എനിക്കിഷ്ടം. മഹാനായ ചക്രവർത്തി നെപ്പോളിയന്റെ വാക്കുകളാണിവ. ഈ വാക്കുകളിൽ പ്രചോദനം ഉൾക്കൊണ്ടെന്ന വണ്ണം നമ്മുടെ കേരളത്തിന് സ്വന്തമായ ഒരു ഗ്രന്ഥശാല സൂക്ഷിപ്പുകാരനുണ്ടായി, പി എൻ പണിക്കർ. കൂട്ടുകാർക്കൊപ്പം വീടുകൾ കയറി പുസ്തകങ്ങൾ ശേഖരിച്ച ജന്മനാട്ടിൽ സനാതന ധർമ്മ വായനശാല ആരംഭിച്ചാണ് ഇദ്ദേഹം ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിച്ചത്. കേരളത്തിലുടനീളം സഞ്ചരിച്ച് വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന് കുട്ടികളോട് ആഹ്വാനം ചെയ്തു. ഇദ്ദേഹത്തിന്റെ ചരമദിനമായ June 19 നാം വായന ദിനമായി ആചരിക്കുന്നു. വായനാ ദിന ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ വായനയുടെ പ്രാധാന്യം തന്റെ ചെറിയ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു നമ്മുടെ കൊച്ചു കൂട്ടുകാരി ഫിയാന മരിയ ജോസഫ്. നൗ യു ആർ ലിസണിംഗ് ടു യുവർ ഫേവറേറ്റ് ചാനൽ ബീറ്റ്സ് അറ്റ് മേരി മാത 21.02. വേഗം വരണേ പറയാനുള്ളതാ.
വിദ്യാർത്ഥികളായ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം അറിവ് നേടുക എന്നതാണ്. കുട്ടിയായിരിക്കുമ്പോൾ നാം അച്ഛനമ്മമാരിലൂടെ കണ്ടും കേട്ടും അറിവ് നേടുന്നു. പിന്നീട് വിദ്യാലയങ്ങളിലെത്തുന്ന നാം അക്ഷരങ്ങളിലൂടെ അധ്യാപകരിലൂടെ സ്വയം അറിവുകൾ നേടാൻ പ്രാപ്തരാകുന്നു. അതെ, ശരിയായ വായനാശീലത്തിലൂടെ മാത്രമേ അറിവിൻ്റെ ജാലങ്ങൾ തുറക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എത്രയെത്ര മഹാന്മാരാണ് വായനയുടെ മഹത്വത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് താൻ നേടിയ പകുതി അറിവും വായനയിലൂടെയാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഏറ്റവും ചിലവ് കുറഞ്ഞതും ഏറെ ഫലം തരുന്നതുമായ ഉപാധിയാണ് വായന. ഇ റീഡർ, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇബുക്ക് ഇവയെല്ലാം ആധുനിക കാലഘട്ടത്തിലെ വായനാ സഹായികളാണ്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന് മരണം വരെ ഉരുവിട്ട മഹാനായ പി എൻ പണിക്കരുടെ വാക്കുകൾ നമുക്ക് ജീവിതത്തിൽ പകർത്താം. ഇനി മുതൽ വായിച്ചു തുടങ്ങാം, നമ്മുടെ സംസ്കാരം വളർത്തിയെടുക്കാം, അങ്ങനെ ജീവിത വിജയം നേടാം.
നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക, കരളുടഞ്ഞ് വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പാട്ട് സുപരിചിതമായിരിക്കും അല്ലേ? നമ്മുടെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്. അതെ, നമ്മുടെ കേരളം ഈ ലോകത്തിന് മുൻപിൽ ഒരത്ഭുതം തന്നെയാണ്. സവിശേഷതകളാൽ സമ്പന്നമായ ഈ സ്വർഗ ഭൂമിയെക്കുറിച്ച് എന്തൊക്കെ നിങ്ങൾക്കറിയാം? കേരളത്തിൽ സംസ്കാരം, ഉത്ഭവം, കലാരൂപങ്ങൾ, കൂട്ടുകാരെ, ഇവയൊക്കെ കുറിച്ച് നമ്മൾക്കൊന്നുകൂടെ അറിഞ്ഞാലോ? ഇതാ നിങ്ങളുടെ ഒപ്പം കേരളീയം സെഗ്മെൻറ്റിൽ. ഇറ്റ്സ് മീ ആർ ജെ റോസാജു. യു ആർ ലിസ്ണിംഗ് ടു ബീറ്റ്സ് അറ്റ് മേരി മാത 21.02. വേഗം വരണേ പറയാനുള്ളത്. ആര്യൻ ദ്രാവിഡ സംസ്കാരങ്ങളുടെ ഒരു സമന്വയമാണ് കേരള സംസ്കാരം. മലയാളികളുടെ പൗരാണികയും തുടർച്ചയുമാണ് അതിനെ വിവരിക്കുന്നത്. കഥകളി, കൂടിയാട്ടം, മോഹിനിയാട്ടം, തുള്ളൽ, പടയണി, തെയ്യം, തിരുവാതിരക്കളി, മാർഗം കളി എന്നിവ കേരളത്തിലെ കലാരൂപങ്ങളാണ്. കേരളത്തിന് സോപാനം എന്ന സ്വന്തമായ സംഗീത രൂപമുണ്ട്. ചെണ്ടമേളവും കേരളത്തിൻ്റെ പരമ്പരാഗത സംഗീതത്തിൽപ്പെടുന്നു. ഓണമാണ് മലയാളികളുടെ സംസ്ഥാന ഉത്സവം. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള മലയാളികൾ ഈ ഉത്സവം ആഘോഷിക്കുന്നു.
ഡിയർ ഫ്രണ്ട്സ്, ദർ ഇസ് എ സെയിങ് ചേഞ്ചസ് ഹാർഡ് അറ്റ് ഫസ്റ്റ്, മെസ്സി ഇൻ ദ മിഡിൽ ആൻഡ് ഗോർജിയസ് ഇൻ ദ എൻഡ്. അതേ കൂട്ടുകാരെ, മാറ്റം നമ്മുടെ ജീവിതത്തിന് എപ്പോഴും അനിവാര്യമാണ്. വർണ്ണക്കുടകളും പുത്തനുടുപ്പുകളും കളർഫുൾ ബാഗും പുസ്തകങ്ങളുമായി വീണ്ടും ഒരു അധ്യയന വർഷം കാത്തിരുന്ന നമ്മെ ഓൺലൈൻ പ്ലാറ്റ്ഫോം തൻ്റെ ഈ ലോകത്തേക്ക് കൊണ്ടുപോയി. ഈ എക്സാംസ്, ഈ ബുക്സ്, വീഡിയോസ്, ഓഡിയോസ്, കാർട്ടൂൺസ്, അങ്ങനെ എന്തെല്ലാം. എന്നിരുന്നാലും ഈ ഓൺലൈൻ പഠനം നമ്മളെ മാറ്റത്തിൻ്റെ വേറൊരു തലത്തിൽ എത്തിച്ചിരിക്കുന്നു. ഈ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പുതിയ പുതിയ നേട്ടങ്ങൾ കൈവരിക്കാൻ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വി ആർ വൈൻഡിങ് അപ്പ് ടുഡേയ്സ് എപ്പിസോഡ്. നൗ യു ആർ ലിസ്ണിംഗ് ടു യുവർ ഫേവറേറ്റ് ചാനൽ ബീറ്റ്സ് അറ്റ് മേരി മാത 21.02. ദിസ് ഇസ് മീ ആർ ജെ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ബൈ.
മേരി മാതാ.
പറയാനുള്ളതാ ദേ സെഡ് മേരി മാതാ 21.02.